അധ്യായം 40, പേജ് 262. ദിനകരൻ പറഞ്ഞ കഥകൾ. 1. ഭൂതകഥ. നിങ്ങളുടെ ഉള്ളിൽ 100 ചോദ്യങ്ങളുണ്ട്, എനിക്കറിയാം. ദിനകരൻ എങ്ങനെ കഥ പറച്ചിലുകാരനാവും? കീഴ്വഴക്കം തെറ്റിക്കാൻ ആരാണ് അവൻ അനുവാദം കൊടുത്തത്? എനിക്കുത്തരമില്ല. വേദന താങ്ങാനാവാതെ വന്നപ്പോഴാണ് ഞാൻ തമ്പുരാൻ്റെ കടകിൽ മുങ്ങി നിവർന്ന് വെള്ളയുടുത്ത് ഈ തോണിത്തലപ്പ് തിരുന്നത്. ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ ആരായാലും അയാൾ പിന്നെ ആളല്ല. കാറ്റുകൾ അയാൾക്ക് അനുകൂലമാണ്, വാക്കുകൾ അയാളെ തേടി വരികയാണ്, ആശയങ്ങളുടെ സാഗരഹൃദയം അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. ഏറ്റവും സരളമായ വാക്കുകൾ ഉപയോഗിച്ച് കഥകളാക്കി അയാൾ അത് നിങ്ങൾക്ക് കൈമാറും. ഞാനും അതെ. ഞാൻ 3 ചെറിയ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ കഥ ആദിയിൽ അവശേഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. കഥ കേൾക്കാനിരിക്കുന്നവരുടെ മുൻനിരയിൽ കൈകോർത്ത് പിടിച്ച് 3 കുട്ടികൾ ഇരുന്നിരുന്നു. സിദ്ധു, ബാജി, പിന്നെ ഗീതാഞ്ജലിയുടെ മകൾ കായൽ. സ്ത്രീകൾക്കിടയിൽ നിന്ന് പലപ്പോഴും തേങ്ങലുകൾ ഉയർന്നുകൊണ്ടിരുന്നു. അവർ തോളത്തിട്ട തോർത്തുമുണ്ടുകൊണ്ട് മുഖം പൊത്തി വിങ്ങിക്കരഞ്ഞു. പടിഞ്ഞാറേ താഴത്തെ ചെറുപ്പക്കാർ പക്ഷേ അമർഷം കൊണ്ട് പൊറുതിമുട്ടുകയായിരുന്നു. കഥപറച്ചിലുകാരനായി ദിനകരൻ സ്വയം അവരോധിച്ചത് അവർക്ക് സഹിച്ചില്ല. ശങ്കരേട്ടനെയും വേലായുധേട്ടനെയും പോലെയുള്ളവർക്കും വലിയ ഈർഷ്യ തോന്നി. സമ്മിശ്ര വികാരങ്ങളോടെയാണ് അവർ കഥാസായാഹ്നത്തിനെത്തിയത്. ഇന്നല്ലെങ്കിൽ നാളെ അവർ ആദി വിട്ടുപോകും. ഇനിയൊരു കഥാറാവിൽ അവരാരും ഇവിടെ ഒത്തുകൂടുകയില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതായിരുന്നു ഈ കഥാസായാഹ്നം. കഥപറച്ചിലുകാരൻ എത്തിയിട്ടില്ലെന്നും ദിനകരനാണ് കഥ പറയുന്നതെന്നും കേട്ട് സ്വയം വിട്ടികളാക്കപ്പെട്ടത് പോലെ അവർ ഇരുന്നു. ഇത് വേണ്ടിയിരുന്നില്ല എന്നൊരഭിപ്രായം അവിടെ കൂടിയ ഭൂരിഭാഗം പേർക്കുമുണ്ടായിരുന്നു. എന്തുപറ്റി ദിനകരന് എന്ന അമ്പരപ്പായിരുന്നു മാർക്കോസിന്. ദിനകരനാവട്ടെ, കുട്ടികളെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അവരുടെ മുഖത്ത് സന്തോഷമോ ആകാംക്ഷയോ ഒന്നും കണ്ടില്ല. അവരുടെ കുട്ടികളുടേതുപോലെ അല്ലെന്ന് ദിനകരന് തോന്നി. അവരെ കഥയിലേക്ക് കൊണ്ടുവരാൻ വളരെ ഉത്സാഹമുള്ളൊരു ശബ്ദത്തിൽ അയാൾ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ ഒരു കുറുക്കൻ ഒരു സിംഹത്തെ തിന്നാൻ ആഗ്രഹിച്ചു. എന്താ കുറുക്കൻ്റെ ഒരു പൂതി അല്ലേ? തടിച്ചുകൊഴുത്ത യുവാവായൊരു സിംഹം പുല്ലുകൾക്കിടയിൽ കിടന്ന് വെയിൽ കായുന്നതും നോക്കി കുറുക്കൻ കൊതിവെള്ളമിറക്കി. സിംഹത്തിൻ്റെ പിൻകഴുത്തിലെയും തുടയിലെയും മാംസം കൊഴുപ്പും രുചിയും കൊണ്ട് നിറഞ്ഞു വിങ്ങുകയാണെന്ന് കുറുക്കന് തോന്നി. സിംഹത്തിൻ്റെ തടിച്ച കഴുത്തിലെ വീർത്ത രക്തക്കുഴലിലൂടെ ഇളം ചൂടുള്ള രക്തം അങ്ങനെ കുതിച്ചു പായുകയാണ്. ഒറ്റയടിക്ക് ഒരാനയുടെ മസ്തകം പൊളിക്കാൻ ശേഷിയുള്ള അവൻ്റെ എല്ലുകളിൽ രുചിയൂറുന്ന മജ്ജ നിറഞ്ഞു കിടക്കുന്നുണ്ട്. കുറുക്കൻ്റെ വായിൽ കപ്പലോടിക്കാമെന്നായി. ഒന്ന് മണപ്പിച്ചു നോക്കാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. ആ കൊതിയോടെ കുറുക്കൻ പല്ലുകൾ വകഞ്ഞ് വകഞ്ഞ് പതുങ്ങി അടുത്തേക്ക് ചെന്നു. കുറേ നേരമായി ബുദ്ധിയില്ലാത്തൊരീച്ച സിംഹത്തിൻ്റെ മൂക്കിൻ്റെ ചുറ്റും കിടന്ന് മൂളിപ്പറക്കുന്നു. ആദ്യമൊക്കെ സിംഹം ക്ഷമിച്ചു കൊടുത്തു, പിന്നെ ഒന്ന് തുമ്മി നോക്കി. ഈച്ചപ്പോ? ഈച്ചയ്ക്ക് ഒരു കൂസലുമില്ല. സഹികെട്ടപ്പോൾ സിംഹം ഒരൊറ്റ അലർച്ച. എൻ്റെ അമ്മോ, കാട് ഉലുങ്ങി. കുറുക്കൻ ജീവനും കൊണ്ടോടി. തിന്നണം എന്നുറപ്പിച്ചാൽ തിന്നിരിക്കും, നമ്മുടെ കുറുക്കൻ വാശിയോടെ ചിന്തിച്ചു. കൊതിയും അടക്കാൻ പറ്റുന്നില്ല. അവൻ ഒരു എലിയെയും പുലിയെയും കീരിയെയും കൂട്ടുപിടിച്ചു. സിംഹത്തിനെ തെന്നുവേ? എലി പേടിച്ചു വിറച്ചു. അതിനു മുമ്പ് സിംഹം എന്നെ തിന്നിട്ടുണ്ടാവൂലോ. പുലി പിന്തിരിഞ്ഞോടി. കീരിയാണെങ്കിലോ പോയ വഴിക്ക് പിന്നെ പുല്ല് മുളച്ചിട്ടില്ല. വളരെ പ്രയാസപ്പെട്ട് കുറുക്കൻ വീണ്ടും എലിയെയും പുലിയെയും കീരിയെയും കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. നിങ്ങൾ ഇങ്ങനെയായാലോ ചങ്ങാതിമാരെ, ദാ അത് നോക്ക്. കുറുക്കൻ ചൂണ്ടിക്കാട്ടി. സ്വർണനിറമുള്ള പുല്ലിൽ അതിനേക്കാൾ സ്വർണനിറമായ ജടയും വിരിച്ചിട്ട് കിടന്ന് വെയിൽ കായുകയാണ് യുവാവായ സിംഹം. എന്തൊരു കാഴ്ച, അവർ പരസ്പരം പറഞ്ഞു. എന്തൊരിറച്ചി എന്ന് പറ, എത്ര രുചി ഉള്ള യാതൊന്നും ഇത്ര രുചിയുള്ള യാതൊന്നും നിങ്ങൾ ഇതുവരെ തിന്നിട്ടുണ്ടാവില്ല. ഇളം മാനിൻ്റെയും മുയലിൻ്റെയും മ്ലാവിൻ്റെയും പന്നിയുടെയും പോത്തിൻ്റെയും ഒക്കെ ഇറച്ചി തിന്ന് രുചിയേറിപ്പോയ മാംസമാണ് സിംഹത്തിൻ്റേത്. കുറുക്കൻ അവരെ കൊതിപിടിപ്പിച്ചു. പോരാത്തതിന് ഇങ്ങനെയൊരു നുണയും കാഴ്ചി. നിങ്ങൾക്കറിയാമോ, ഒരു തവണ, ഒരേ ഒരു തവണ സിംഹമാംസം തിന്നാൽ തിന്നുന്നവന് 100 കൊല്ലത്തെ ആയുസ് കൂടിക്കിട്ടും. എലിയും പുലിയും കീരിയും അത്ഭുതം കൊണ്ട് വാ പൊളിച്ചു നിന്നു. ആയുസ് നീട്ടിക്കിട്ടാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ട്? ഞങ്ങൾക്കും തിന്നണം സിംഹത്തിനെ. പക്ഷേ കൊല്ലുന്നതെങ്ങനെ? കൊല്ലാൻ പോയിട്ട് അടുത്തേക്കൊന്ന് ചെല്ലുന്നതെങ്ങനെ? അവർ സംശയിച്ചു. ഞാനൊരു ബുദ്ധി പറയാം, കുറുക്കൻ പറഞ്ഞു. ഇതായിരുന്നു അവൻ്റെ ബുദ്ധി. രാത്രി സിംഹം അതിൻ്റെ മടയിൽ നല്ല ഉറക്കമാകുമ്പോൾ ഒച്ചയുണ്ടാക്കാതെ ഒരു മൺതരി പോലും നിലത്ത് വീഴ്ത്താതെ എലി പതുക്കെ അകത്ത് കിടക്കണം. സിംഹം കൂർക്കം വലിച്ചു തുടങ്ങുമ്പോൾ എലി അതിൻ്റെ കാലിൽ കരണ്ട് കരണ്ട് ഒരു മുറിവുണ്ടാക്കണം. രാവിലെ വേദന കൊണ്ട് കാല് നിലത്ത് കുത്താൻ പറ്റാതെ നൊണ്ടി നൊണ്ടി സിംഹം പുറത്തേക്ക് വരുമ്പോൾ പതിയിരുന്ന് ചാടി വീണ് പുലി സിംഹത്തെ കൊല്ലണം. അങ്ങനെ സിംഹം കൊല്ലപ്പെട്ടു. എത്ര ബലവാനായിട്ടും എന്തു കാര്യം, ഒരു കാലൊന്നു മുടന്തിയാൽ അടിച്ചു വീഴ്ത്താൻ ആള് കാണും. സിംഹത്തെ കൊന്നാൽ കുളിക്കണം, അതാണ് ആചാരം, കുറുക്കൻ പറഞ്ഞു. ഉവ്വോ, എലിയും പുലിയും കീരിയും മുഖത്തോട് മുഖം നോക്കി. അവർ ഇതിനു മുമ്പ് സിംഹത്തെ കൊന്നിട്ടില്ല, അതുകൊണ്ട് അവർക്ക് ആചാരമറിയില്ല, കുറുക്കൻ പറയുന്നതാവും ശരി. എല്ലാരും കൂടി കുളിക്കാൻ പോയാലുണ്ട് പ്രശ്നം, ആയുസ് നീട്ടിക്കിട്ടാൻ കൊതിയുള്ള വേറെ ആരെങ്കിലും വന്ന് സിംഹത്തെ തിന്നിട്ട് പോകും. നമ്മൾ പണിയെടുത്തതൊക്കെ വെറുതെയാകും, അതുകൊണ്ട് കുറുക്കൻ പറഞ്ഞു, നിങ്ങളാണല്ലോ അധ്വാനിച്ചത്, നിങ്ങൾ ആദ്യം പോയി കുളിച്ചു വരിക, അതുവരെ ഞാൻ കാവൽ നിൽക്കാം. നിങ്ങൾ വന്നതിന് ശേഷം ഞാനും പോയി കുളിച്ചിട്ട് വരാം. എലിയും പുലിയും കീരിയും കുളിക്കാൻ പോയി. ആദ്യം കുളി കഴിഞ്ഞ് വന്നത് പുലിയാണ്. പുലി അകത്ത് വരുമ്പോൾ വളരെ ദുഃഖിതനും ചിന്താധീനനുമായി ഇരിക്കുന്ന കുറുക്കനെയാണ് കണ്ടത്. എന്തു പറ്റി ചങ്ങാതി? പുലി ചോദിച്ചു. ഒന്നുമില്ല ചങ്ങാതി, കുറുക്കൻ കൂടുതൽ വിഷാദവാനായി ചമഞ്ഞു. വേഗം കുളിച്ചു വരൂ, നമുക്ക് സിംഹത്തെ തിന്നാം. ഞാൻ കുളിക്കുന്നില്ല, എനിക്ക് സിംഹത്തിൻ്റെ മാംസവും വേണ്ട. എന്താണ് ഇങ്ങനെ പറയുന്നത്? ദോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദോഷം അഹങ്കാരമാണ്. സ്നേഹിത, താങ്കളെക്കാളൊക്കെ എത്രയോ നിസ്സാരനാണ് ആ എലി. എന്നാൽ അവൻ്റെ അഹങ്കാരത്തിന് താങ്കളെക്കാൾ ഒരു പത്തിരട്ടി ശക്തിയുണ്ട്. അവൻ എന്നോട് പറയുകയാണ്, ഞാനാണ് സിംഹത്തെ കൊന്നത്. ഞാനില്ലായിരുന്നെങ്കിൽ പുലിക്ക് സിംഹത്തിൻ്റെ ഒരു രോമം പോലും തൊടാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് ഞാനാണ് സിംഹത്തിൻ്റെ മാംസം ആദ്യം തിന്നേണ്ടത്. അതിൻ്റെ കരൾ മുഴുവനായും എനിക്ക് വേണമെന്ന്. കുറുക്കൻ ഒന്നു നിർത്തിയിട്ട് പുലിയെ കള്ളക്കണ്ണിട്ട് നോക്കി. ദേഷ്യം കൊണ്ട് പുലിയുടെ മീശ കിടന്ന് വിറയ്ക്കുന്നു. കുറുക്കൻ തുടർന്നു, എൻ്റെ ചങ്ങാതി, ഒരെലി കൊന്ന സിംഹത്തെ തിന്നേണ്ട ഗതികേടൊന്നും എനിക്കായിട്ടില്ല. എൻ്റെ അഭിമാനം അതിന് സമ്മതിക്കില്ല. ഞാൻ പോവുക, എനിക്ക് ആയുസ് നീട്ടിക്കിട്ടണമെന്നില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി കാത്തിരുന്നതാണ്. സ്വത്വേ വലിയ അഭിമാനിയാണ് പുലി. സിംഹത്തെക്കാളും മീതയാണ് താൻ എന്ന് വിശ്വസിക്കുന്നവനുമാണ്. ഒരു കുറുക്കന് പോലും വേണ്ടാത്ത മാംസം, അതും കരൾ മുഴുവനും ഒരെലി തിന്നുകഴിഞ്ഞിട്ടുള്ള ഉച്ഛിഷ്ടം താൻ കഴിക്കുകയോ? ഛേ, ഒരെലിയുടെയും സഹായമില്ലാതെ സിംഹത്തെ കൊല്ലാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പുലി തലയും പൊക്കിപ്പിടിച്ച് ഒരൊറ്റ പോക്ക്. പിന്നെ കുളി കഴിഞ്ഞു വന്നത് എലിയായിരുന്നു. പുലി എവിടെ? എലി ചോദിച്ചു. പോയി. പോയോ എങ്ങോട്ട്? വിഷം തിന്നു ചാവാൻ ഞാനില്ലെന്നും പറഞ്ഞാണ് പോയത്. വിഷമോ? കീരി പറ്റിച്ച പണിയാണ് സ്നേഹിത. അവൻ പുലിയോട് ഇങ്ങനെ പറഞ്ഞുവെന്ന് പുലി എന്നോട് പറഞ്ഞു. ചത്ത സിംഹത്തിൻ്റെ മാംസം കൊടും വിഷമാണ്. അതുകൊണ്ടാണ് ആരും സിംഹത്തെ കൊന്നു തിന്നാത്തത്. ദീർഘായുസ്? ഹും, എനിക്ക് വേണ്ട ദീർഘായുസ്. ചാവാൻ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ പോയി തിന്ന് എന്ന് പറഞ്ഞ് കീരി കുറ്റിക്കാട്ടിലേക്ക് പാഞ്ഞുപോയി. വിഷം തിന്നു ചാവാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് പുലിയും പിന്നാരെ പോയി. പോയവർ പോകട്ടെ, നമുക്ക് സിംഹത്തെ തിന്നാം, വരൂ. അയ്യോ, വിഷം തിന്നു ചാകാൻ ഞാനില്ല. എലിയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവസാനം കുളിച്ചു വന്നത് കീരിയാണ്. കുറുക്കൻ മടയുടെ പുറത്തിറങ്ങി. കീരിയെ കാത്തു നിൽക്കുകയായിരുന്നു. കീരി ചിരിച്ചും കൊണ്ടടുത്തു വന്നു. ആരാ, എന്താ? കുറുക്കൻ ചോദിച്ചു. കുറുക്കൻ്റെ മട്ടും മാതിരിയും കണ്ട് കീരി പേടിച്ചു. അതിന് അത്ഭുതവും തോന്നി. ഞാൻ കീരി സിംഹം, അത് വിക്കി വിക്കിക്കൊണ്ട് പറയാൻ ശ്രമിച്ചു. കീരി സിംഹമോ? ഓട്, ഓടാൻ! കുറുക്കൻ പല്ലിടിച്ച് ചീറിക്കൊണ്ട് കീരിയെ തുരത്തി ഓടിച്ചു. എന്നിട്ട് സിംഹത്തിനെ ഒറ്റയ്ക്ക് തിന്നു. ഈ കഥ ആദ്യം പറഞ്ഞത് കണാദൻ എന്നൊരു മഹർഷിയാണ്.
എങ്ങനെ ദ്രവ്യമുണ്ടാക്കാം എന്ന് രാജാക്കന്മാരെ പഠിപ്പിക്കാനാണ് മഹർഷി ഈ കഥ പറഞ്ഞത്. രാജാക്കന്മാരല്ലാത്തവർക്ക് വേറെ ഒരു പാഠവും ഈ കഥയിലുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കേണ്ടത്. ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ കഥയ്ക്ക് ഒന്നാമത്തെ കഥയുമായി ഒരു ബന്ധവുമില്ല. അത് ഭാവി കഥയാണ്. 2. ഭാവി കഥ. ഇത് മുക്താർ എന്ന സ്ത്രീയുടെ കഥയാണ്. ഹാഗാറിൻ്റെ 10568 തലമുറയിൽപ്പെട്ടവളാണ് ആ സ്ത്രീ. അവൾ ജനിക്കാതിരിക്കുന്നതേ ഉള്ളൂ. 27-ാമത്തെ വയസ്സിൽ മുക്താറിന് സ്വന്തം ആളുകളെയും കൊണ്ട് നാടുവിട്ട് ഓടിപ്പോകേണ്ടി വന്നു. തെരുവിലപ്പോൾ ലോകജല യുദ്ധം നടക്കുകയായിരുന്നു. പട്ടാള വണ്ടികൾ ചീറിപ്പാഞ്ഞു. സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തീയും പുകയും ദീനരോധനങ്ങളും ഉയർന്നുകൊണ്ടിരുന്നു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പട്ടാളം റോന്തു ചുറ്റി. വാഹനങ്ങൾ കത്തിയാളി. ചോര തിളയ്ക്കുന്ന കൗമാരപ്രായക്കാർ കല്ലും കൈബോംബുകളുമായി പതിയിരുന്ന് കിണറുകൾ മുദ്രവയ്ക്കാൻ വരുന്നതുവരെ ആക്രമിച്ചു. തെരുവുകൾ കരിങ്കൽ ചീലുകൾ കൊണ്ട് മൂടിപ്പോയി. വെടിയൊച്ചകൾ മുഴങ്ങുകയും കല്ലുകൾക്കിടയിൽ ചിതറി വീഴുന്ന വെളുത്ത പൂക്കൽ പോലെ കുട്ടികൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ലോകജല യുദ്ധത്തിനു ശേഷം കനത്ത പട്ടാള സുരക്ഷിതത്വത്തിലായിരുന്നു ഭൂമിയിലെ വെള്ളം. ലോകമെമ്പാടും വൈദ്യുതി വേലികൾക്കകത്ത് അത് തടവിൽ കിടന്നു. അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും കരിഞ്ഞു ചാമ്പലായി. മുക്താറിൻ്റെ രാജ്യത്ത് തലേന്ന് രാത്രി മഴ പെയ്തതോടെയാണ് തെരുവുകൾ യുദ്ധക്കളങ്ങളായി മാറിയത്. ആളുകൾ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ച് പുറത്തേക്ക് ഓടിയിറങ്ങി. അവർ ആകാശത്തേക്ക് വാ തുറന്ന് മതിയാവോളം വെള്ളം കുടിച്ചു. ജലയുദ്ധം തുടങ്ങിയതിനു ശേഷം കവിൾ നിറച്ച് വെള്ളം കുടിക്കാൻ അവർക്ക് കിട്ടിയ ആദ്യത്തെ അവസരമായിരുന്നു അത്. എന്നാൽ സൈറണുകൾ മുഴങ്ങുകയും പട്ടാളം ഇരച്ചെത്തുകയും ചെയ്തു. അവർ ആളുകളെ തുരത്തി ഓടിച്ചു. ആളുകൾ വെള്ളം കൊള്ളയടിക്കുന്നത് തടയാനാണ് അവർ വന്നത്. കീഴടക്കപ്പെട്ട രാജ്യവും ജനതയുമാണ് നിങ്ങൾ. വെള്ളം നിങ്ങളുടേതല്ല, പട്ടാളം പറഞ്ഞു. മുക്താർ കുപിതയായി. ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നത് നിങ്ങളാണോ? അവർ ചോദിച്ചു. കാതടച്ചുള്ള ഒരടിയായിരുന്നു അവൾക്ക് കിട്ടിയ മറുപടി. ആളുകൾ ശേഖരിച്ച വെള്ളം പട്ടാളക്കാർ ബലമായി പിടിച്ചെടുത്ത് നിലത്തൊഴിച്ചു കളഞ്ഞു. അവർ പാത്രങ്ങൾ തല്ലിത്തകർക്കുകയും ഒരു തുള്ളി വെള്ളമെടുത്താൽ അതിൻ്റെ ശിക്ഷ ഭയങ്കരമായിരിക്കുമെന്നും പേടിപ്പിക്കുകയും ചെയ്തു. സ്ത്രീകൾ സങ്കടം സഹിക്കാനാവാതെ നെഞ്ചത്തിടിച്ച് കരഞ്ഞു. അവൾ കുളിച്ചിട്ട് വസ്ത്രം കഴുകിയിട്ട് പാത്രം മോറിയിട്ട് കുട്ടികളെ കുളിപ്പിച്ചിട്ട് എന്തിന് ദാഹം മാറുവോളം വെള്ളം കുടിച്ചിട്ട് പോലും ദിവസങ്ങളായിരുന്നു. അതൊക്കെയും വീട്ടുമുറ്റത്ത് അവരുടെ കിണറുകൾ നിറഞ്ഞ് തുളുമ്പിക്കിടക്കുമ്പോഴും ആയിരുന്നു. വെള്ളം വേണമെങ്കിൽ അവർ വലിയ വില കൊടുത്ത് വരി നിന്ന് വാങ്ങണമായിരുന്നു. ഒരു തുള്ളി പോലും നിലത്ത് വീഴാതെ സൂക്ഷിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ മാത്രം അവർ അതുപയോഗിച്ചു. ദാഹിച്ചു നിലവിളിക്കുന്ന കുട്ടികൾക്ക് 1-2 സ്പൂൺ വെള്ളം മാത്രം കുടിക്കാൻ കൊടുത്തു. അതവരുടെ തൊണ്ട നനയ്ക്കാൻ മതിയാവുന്നത്ര ഉണ്ടായിരുന്നില്ല. കരയുന്ന കുട്ടികളെ അമ്മമാർ അവഗണിച്ചു. ദൈവമാണ് ഈ മഴ പെയ്യിച്ചത്. കരുണയുടെ വർഷമാണിത്. സ്ത്രീകൾ കയ്യിൽ കിട്ടിയ പാത്രങ്ങളുമായി പുറത്തേക്കോടി. പുറപ്പുറത്തു നിന്ന് വീഴുന്ന വെള്ളം പിടിച്ചെടുക്കാൻ കുട്ടികൾ മത്സരിച്ചു. നിലത്തൊഴുകുന്ന ചെളിവെള്ളം പോലും സ്ത്രീകൾ പാത്രങ്ങളിൽ കോരി നിറച്ചിരുന്നു. എല്ലാ വെള്ളവും കലങ്ങി ഒന്നായി ഒഴുകിപ്പോകുന്നതും പാത്രങ്ങൾ വായുവിൽ പറക്കുന്നതും കുട്ടികൾ കരയാൻ പോലും പറ്റാതെ സ്തംഭിച്ചു നിൽക്കുന്നതും കണ്ട് സ്ത്രീകൾ പൊട്ടിത്തെറിച്ചു. ആകാശത്തു നിന്ന് പൊഴിയുന്ന നന്മകൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ പട്ടാളക്കാരുടെ നേർക്ക് ചെന്നു. പട്ടാളക്കാർ തമാശ കാണുകയായിരുന്നു. അവർ സ്ത്രീകളുടെ നേർക്ക് അശ്ലീലമായ ആംഗ്യങ്ങൾ കാട്ടി. ആണത്തം കാട്ടേണ്ടത് ഇങ്ങനെയല്ല, പോയി കൊടുങ്കാറ്റിനോട് യുദ്ധം ചെയ്ത് ജയിക്കി. മുക്താർ അലറി. പ്രളയത്തോട് യുദ്ധം ചെയ്യും, വരൾച്ചയോട് യുദ്ധം ചെയ്യും. സ്ത്രീകൾ നെഞ്ചത്തലച്ചുകൊണ്ട് പട്ടാളക്കാരെ വെല്ലുവിളിച്ചു. കുപിതരായ പട്ടാളക്കാർ ആദ്യം കയ്യിൽ കിട്ടിയ സ്ത്രീയെയും കുട്ടിയെയും പഴിച്ചു വരച്ച് വണ്ടിയിൽ കയറ്റി. അവൾ തൻ്റെ കൊച്ചുമക്കളോടൊപ്പം വെള്ളം ശേഖരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. സ്ത്രീകൾ നിലവിളിച്ചുകൊണ്ട് പട്ടാള വണ്ടിക്ക് പിന്നാലെ പാഞ്ഞു. ഒഴിഞ്ഞ പാത്രങ്ങൾ അവർ പട്ടാള വണ്ടിയുടെ നേർക്കെറിഞ്ഞു. പട്ടാളക്കാർ കുട്ടിയെ അവരുടെ നേർക്കെറിഞ്ഞു കൊടുത്തു. നേരം വെളുക്കുന്നതുവരെ ആ സ്ത്രീയെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല.